വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു തരം സാഹസികത കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. അതിന് തയ്യാറായി പോകുമ്പോൾ തന്നെ അതൊരു മോസ്റ്റ് ഡിമാൻഡിങ് ഏരിയ കൂടിയാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കാട്ടിപ്പോവുക, അതിന് പ്രത്യേക ലെൻസുകൾ, സൂം ലെൻസ് പോലുള്ള ലെൻസുകൾ, ടെലി ടു സൂം ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണത് വളരെ ക്ലോസ്ഡ് ആയിട്ട് ഷോട്ടുകൾ എടുത്ത് എടുക്കാൻ പറ്റുന്നത്. ഇത് സിംഹത്തിൻ്റെ ആയാലും കടുവയുടെ ആയാലും അല്ലെങ്കിൽ വൈൽഡ് ലെപ്പേഡ് ഏതെങ്കിലും ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി നമ്മൾ മെനക്കെട്ട് കാടിനുള്ളിൽ പോവുക, അതിലൂടെ യാത്ര ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഷോട്ടുകൾ വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ക്ലോസപ്പൊക്കെ എടുക്കാവുന്ന രീതി. പിന്നെ ഓടുന്നതാണെങ്കിൽ നല്ല ഷട്ടർ സ്പീഡൊക്കെ വളരെ ഉയർന്ന ഷട്ടർ സ്പീഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ആ ഷൂട്ടിംഗ് പഠിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം, അതിൻ്റെ ഷട്ടർ സ്പീഡ്, പിന്നെ അതിൻ്റെ ISO സെറ്റിങ്, അതിൻ്റെ ഡയഫ്ര സെറ്റിങ്, അതിനുപയോഗിക്കുന്ന ലെൻസസ്, ഇതെല്ലാം പ്രത്യേകം സൂം ലെൻസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ പാർട്ടായിട്ട് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ ഒരു തിരുവനന്തപുരത്ത് നാഷണൽ പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ സിംഹം ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയൊക്കെ ഓപ്പണായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോയി നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. നിങ്ങൾ അല്ലാതെ നമ്മുടെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ ബന്ദിപ്പൂരിലോ അല്ലെങ്കിൽ മുത്തങ്ങയിലോ നാഗർഹോളയിലോ വന്യ മൃഗ സംരക്ഷണത്തോടുകൂടിയുള്ള സ്ഥലങ്ങളിൽ ജീപ്പിൽ പോയിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് പലരും. അതൊക്കെ നമ്മുടെ യാത്ര ട്രാവൽ മാഗസീനുകളിലൊക്കെ ധാരാളം അച്ചു വരാറുണ്ട്. പക്ഷേ നാഷണൽ ജിയോഗ്രഫി പോലുള്ള ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാഗസീനുകളും ചാനലുകളും ഒക്കെ ഉണ്ട്. ആ ചാനലുകളിലെ ഓരോ മൃഗങ്ങളുടെ ജീവിത രീതികൾ, അവരുടെ ജീവിത ശൈലികൾ ഒക്കെ വളരെ സാഹസികമായിട്ട് യാത്ര ചെയ്ത് പ്രത്യേക ഗൈഡും പ്രത്യേക സഫാരി പാർക്കുകളിലൊക്കെ പോയിട്ട് താമസിച്ചിട്ടെടുക്കുന്ന ഇങ്ങനെ എടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കാണാറുള്ളത്. ഇത് നിങ്ങൾക്കും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭാവിയിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒത്തിരി സ്കോളർഷിപ്സുകൾ കിട്ടുന്നുണ്ട്. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉയരങ്ങളിൽ പോകാൻ കഴിയും. ഒത്തിരി മലയാളികൾ ഇപ്പോൾ ആ ഫീൽഡിലുണ്ട്. അതിനുവേണ്ടി മെനക്കെടണം. അപ്പം നമുക്ക് കുറേ നാൾ അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണം. അതിൻ്റെ ലെൻസുകളും കാര്യങ്ങളും മേടിക്കാനും അതിൻ്റെ യാത്ര ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാനും കഴിയും. ഫോട്ടോസുകൾ വലിയ വിലയ്ക്ക് തന്നെ വിൽക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. ലോങ് സൂം ലെൻസുകൾ വെച്ചിട്ടെടുത്തിട്ട് മൃഗങ്ങളുടെ ക്ലോസ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എടുക്കാവുന്നത്. ഇത് ക്യാൻഡിഡ് ഷോട്ടാണ്, അവർ ആ ജീവിയുടെ ക്യാൻഡിഡ് ഷോട്ട്സുകളാണ്. പലപ്പോഴും പാമ്പുകൾ ഇങ്ങനെയുള്ള സാധനം, പക്ഷികൾ, ഇന്ത്യയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ രാജസ്ഥാനിലൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ജീപ്പിലൊക്കെ പോയി നടന്ന് ഫോട്ടോ എടുക്കാവുന്ന രീതിയിലുള്ള ടൂറിസം സഫാരി സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് വളരെ ഡിമാൻഡുകളുണ്ട്. അവരുടേതായ പുസ്തകങ്ങൾ ഇറക്കാറുണ്ട്, അവരുടെ ചാനൽ പ്രോഗ്രാംസുകളുണ്ടാവും. ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം കൊണ്ട് അതിലൂടെ തന്നെ ജീവിക്കാൻ കഴിയും. മൾട്ടിമീഡിയ ബേസായിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്നുണ്ടെങ്കിലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ട്രെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ് വയനാട്. നിങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്നൊക്കെ പാസ്സൊക്കെ എടുത്തിട്ട് അവരോട് പോയി യാത്ര ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മുത്തങ്ങയിലൊക്കെ പോയിട്ട് പൈസ കൊടുത്തിട്ടുള്ള ട്രക്കിങ്ങിലൂടെയൊക്കെ ആദ്യം എടുത്ത് തുടങ്ങാം, അതിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങാം. ഒത്തിരി സ്ഥലങ്ങൾ ബേർഡ് സാഞ്ചുറികളിലും ഈ വൈൽഡ് ലൈഫായിട്ടുള്ള ജീവിതങ്ങളും നിങ്ങൾക്ക് പറത്തെടുക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അതിനുള്ള മനസ്സുണ്ടോ കരുത്തും ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല നിലകളിലെത്താൻ കഴിയും. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ സാധാരണ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.